പറയുന്നത് ദൈവിക ചില പ്രിൻസിപ്പിൾസ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട് വരും. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു ചില പ്രിൻസിപ്പിൾസ് ദൈവവചനത്തിലെ എല്ലാ വ്യക്തികളും മനസ്സിലാക്കേണ്ട, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ദൈവവചനത്തിൽ ചില പ്രിൻസിപ്പിൾസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചില സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസും പറയുന്നുണ്ട്. സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് സ്പെസിഫിക് സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ദൈവസഭയിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ചില പ്രിൻസിപ്പിൾസ് ഉൽപ്പത്തി മുതൽ മാറാതെ ദൈവം കൊടുക്കുന്നുണ്ട്. അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എല്ലാം ദൈവികമായിട്ട് നമുക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. ദൈവത്തിന്റെ മനുഷ്യനെ പറ്റിയുള്ള പദ്ധതി നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഉൽപ്പത്തി പുസ്തകം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ദൈവം ദൈവിക പദ്ധതി മനുഷ്യനെ പറ്റിയുള്ള, കുടുംബങ്ങളെ പറ്റിയുള്ള, മനുഷ്യജാതിയെ പറ്റിയുള്ള പദ്ധതി അവിടെ പറയുകയാണ്. ഒന്ന് ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ വാക്യം, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് പറയുന്നത്. 28-ാമത്തെ വാക്യത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂജലജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. നേരം ദൈവിക പദ്ധതി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. ദൈവിക പദ്ധതി എന്ന് പറഞ്ഞത് ദൈവം ഒരു മനുഷ്യനെ ഉണ്ടാക്കുകയും അവനെ ദൈവത്തിന്റെ അധികാരം ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഭൂമിയിലാക്കുകയും ആ മനുഷ്യനിൽ കൂടി ദൈവിക അധികാരം ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നത്. ബൈബിളിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഏറ്റവും ആദ്യമായിട്ടും ദൈവം പറയുന്ന സന്ദേശം എന്നത് യഥാർത്ഥത്തിൽ അതോറിറ്റിയെയും സബ്മിഷനെയും പറ്റിയാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ അതോറിറ്റിക്ക് കീഴടങ്ങുന്നതിനെയും പറ്റിയും ദൈവിക അധികാരം എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയും, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ സബ്മിഷനെയും അതോറിറ്റിയും പറ്റിയാണ്. ഞാൻ വീണ്ടും പറയാം, ദൈവിക അധികാരത്തിന് കീഴടങ്ങി ദൈവിക അധികാരം ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് ദൈവം ആദ്യം പറയുന്ന മെസ്സേജ്. നേരം സബ്മിഷനും അതോറിറ്റിയുമാണ് ദൈവത്തിന്റെ ആദ്യത്തെ മെസ്സേജ്. അതിൽ പറയുകയാണ് ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകയാണ്. മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ആ ദൈവിക അധികാരം ഭൂമിയിൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നതിനൊരു ഓർഡർ ദൈവം കൊടുക്കുക. ഈ രീതിയിൽ അതാണ് ഞാൻ പറഞ്ഞത്, ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഒരിക്കലും വയലേറ്റ് ചെയ്യപ്പെടാൻ കഴിയാത്ത മെസ്സേജ്. ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള പ്രിൻസിപ്പിൾസ് ഒന്നുമല്ല, അല്ലെങ്കിൽ ഈ സഭയിലുള്ള ചില ആൾക്കാർക്ക് മാത്രമുള്ള പ്രിൻസിപ്പിൾ അല്ല, ഇനി ക്രിസ്തീയ വിഭാഗങ്ങൾക്ക് മാത്രം ദൈവം കൊടുത്ത പ്രിൻസിപ്പിൾ അല്ല, ഇത് മനുഷ്യജാതിക്ക് ദൈവം കൊടുത്ത പ്രിൻസിപ്പിളാണ്. കാരണം എന്താണ്, ആദം ക്രിസ്ത്യാനിയൊന്നും ആയിരുന്നില്ല അല്ലെ, ആദം ഈ യഹൂദനും ആയിരുന്നില്ല, ആദം മനുഷ്യജാതിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. ഹൗവ മനുഷ്യജാതികളുടെ, അല്ലെങ്കിൽ എല്ലാവരുടെയും മാതാവാണ് ആ ഹൗവ. അന്നേരം മനുഷ്യന് ദൈവം കൊടുത്ത ഒരിക്കലും മാറ്റമില്ലാത്ത ചില പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സ്പെസിഫിക് ആൾക്കാർക്കുള്ള, അതായത് നമ്മുടെ സഭയിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാർക്കോ മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ദൈവിക സിസ്റ്റം, ഈ ഭൂമിയിൽ കറക്റ്റായിട്ടുള്ള ഓർഡറിൽ പോകേണ്ടതിന് ദൈവം ഒരു ഓർഡർ വെച്ചിരുന്നു. ആ ദൈവിക അധികാരം ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടും ഭൂമിയെ അടക്കി വാഴാനായിട്ട്, ദൈവത്തിന് വാഴാൻ വേണ്ടിയിട്ടാണ്. ദൈവമാണ് ശരിക്കും വാഴുന്നത്. ദൈവം ഈ ഭൂമിയിലെ സകല സൃഷ്ടികളിന്മേലും വാഴാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആ ഓർഡറാണ് അടുത്തതായിട്ട് പറഞ്ഞത്. കാരണം ആ ഓർഡർ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് 1 കൊരിന്ത്യർ 11:3 അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദൈവസഭയ്ക്ക് എഴുതുന്നുണ്ട്, ഇത് നമുക്ക് എഴുതാം, വായിക്കാം. 1 കൊരിന്ത്യർ 11:3 ഇവിടെ പറയുകയാണ്, ഇത് സഭയ്ക്ക് എഴുതുകയാണ്. എന്നാൽ ഈ പ്രിൻസിപ്പിൾ ഉൽപ്പത്തിയിലെ പ്രിൻസിപ്പിളാണ്, മനുഷ്യന് ദൈവം കൊടുത്ത പ്രിൻസിപ്പിളാണ്. ഇവിടെ യേശു ക്രിസ്തു ഇതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അതിന്റെ കാരണം ഞാൻ പിന്നീട് പറയാം. അവിടെ പറഞ്ഞിരിക്കുന്ന ഓർഡർ എങ്ങനെയാണ്, ഏത് പുരുഷന്റെയും തല ക്രിസ്തു, പുരുഷന്റെ തല ദൈവം എന്നല്ല എഴുതിയിരിക്കുന്നത്, അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ഇവിടെ ക്രിസ്തു തലയാവുന്നതിന്റെ കാരണം ഞാൻ പുറകെ മുമ്പോട്ട് വരുമ്പോൾ പറയാം.
ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഡിവൈൻ ഓർഡർ ഓഫ് സബ്മിഷൻ ആൻഡ് അതോറിറ്റി, ദൈവിക അധികാരം ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ആ ഓർഡർ, അല്ലെങ്കിൽ ദൈവസഭയിലും കുടുംബത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഓർഡർ എങ്ങനെയാണ്, ഏത് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് സ്ത്രീയുടെയും തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഇത് ദൈവം പുതിയതായിട്ട് കണ്ടുപിടിച്ച പൗലോസിന്റെ ഐഡിയ ഒന്നുമല്ല. അതുകൊണ്ടാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഒമ്പതാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ട് അത്ര സൃഷ്ടിക്കപ്പെട്ടു. ഇതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത് മനുഷ്യവർഗത്തിന്റെ പ്രിൻസിപ്പിളാണ്. ഇപ്പോഴത്തെ സ്ത്രീകൾ ഇത് അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല, അംഗീകരിച്ചാൽ അംഗീകരിച്ചില്ലെങ്കിലും ദൈവിക പ്രിൻസിപ്പിൾ മാറുന്നില്ല. പുരുഷൻ സ്ത്രീക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല, സ്ത്രീ പുരുഷന് വേണ്ടിട്ട് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇത് ദൈവം ഓരോ സ്വർമ്മിക്കാണ്, ഇത് ദൈവിക ഓർഡർ തന്നെയാണ്, ഉൽപ്പത്തി അങ്ങനെയായിരുന്നു എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല, ബാക്കി എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഡിവൈൻ ഓർഡർ ഓഫ് ക്രിയേഷൻ ഓർ ഡിവൈൻ ഓർഡർ ഓഫ് അതോറിറ്റി ആൻഡ് സബ്മിഷൻ എങ്ങനെയാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ അധികാരം ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ദൈവം ഒരു പുരുഷനെയാണ് ഉണ്ടാക്കിയത്. ആ പുരുഷനിൽ കൂടി ദൈവം ദൈവത്തിന്റെ അധികാരം ഭൂമിയിലേക്ക് സൃഷ്ടിക്കാൻ വേണ്ടി ആ പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീ ഉണ്ടാക്കി. ആ സ്ത്രീക്ക് ദൈവം കൊടുത്തിരുന്ന തലയായി വെച്ചിരുന്ന അതോറിറ്റി എന്നത് പുരുഷനായിരുന്നു. പുരുഷന്റെ തലയായി ദൈവം വെച്ചിരുന്ന അതോറിറ്റി ദൈവം തന്നെയാണ് പുരുഷൻ. അങ്ങനെയാണ് ദൈവം വെച്ചിരുന്നത്. അപ്പോൾ അവിടെ ഒരു പത്ത് കൽപ്പനകളോ നാം നേരത്തെ കണ്ടതുപോലെയുള്ള ന്യായപ്രമാണമോ ഒന്നുമില്ലായിരുന്നു, ഉറച്ച നിയമം മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു ആ നിയമം? ആ നിയമം ചുരുക്കി പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, പുരുഷന്റെ അടുത്ത് ദൈവം പറയാണ്, നീ നന്മയും തിന്മയും ഒന്നും തിരിച്ചറിയാതെ പരിപൂർണമായിട്ടും ദൈവത്തിന് സ്നേഹത്തിൽ കീഴടങ്ങും. നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് എ ലോ ഓഫ് ലവ്, ഇറ്റ്സ് എ ലോ ഓഫ് ലവ്, ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ്, ഓർ ലവ് ഫെയ്ത്ത് ആൻഡ് സബ്മിഷൻ. ഇതായിരുന്നു ആ ലോ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് വാസ് എ ലോ ഓഫ് സ്പിരിറ്റ്, ആത്മാവിന്റെ നിയമമായിരുന്നു. കാരണം ദൈവം മനുഷ്യനെ അവന്റെ ആത്മാവിൽ ബന്ധപ്പെടുകയും അവനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഗലാത്തിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആത്മാവെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് വേറൊരു ലോയുടെ ആവശ്യമില്ല. നിങ്ങൾ ഒരൊറ്റ കൽപ്പന മാത്രം അനുസരിച്ച് നടന്നാൽ നിങ്ങൾക്ക് പത്ത് കൽപ്പനയുടെ ആവശ്യം. എന്താണെന്ന് അറിയാമോ ഒരൊറ്റ കൽപ്പന? എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് പരിപൂർണമായിട്ടും കീഴടങ്ങുന്ന ഒരു മനുഷ്യന് ഒരൊറ്റ കൽപ്പനയുടെ ആവശ്യമുള്ളൂ അല്ലേ? അത് ഇല്ലാത്ത മനുഷ്യനാണ് പിന്നെ പത്ത് കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ കൊടുക്കേണ്ടത്. നേരെ ദൈവത്തിന് ഒറ്റ കൽപ്പന ആദ്യം മനുഷ്യൻ കൊടുക്കാനുള്ള ഒറ്റ കൽപ്പന, വേറെ ഒന്നും വേണ്ട. നിനക്ക് ഒരു കൽപ്പനയും നീ അനുസരിക്കണ്ട, നിനക്ക് ലിസ്റ്റിന്റെ ആവശ്യമില്ല, ഒരൊറ്റ കൽപ്പന മാത്രം മതി. കാരണം ഞാനാണ് നിന്റെ തല, തല പറയുന്ന പോലെ ശരീരം അനുസരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ തല ശരീരത്തെ അനുസരിപ്പിക്കുന്ന നിയമങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടല്ല, അതൊരു ഡിവൈൻ സ്പിരിറ്റിൽ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു നെർവസ് സിസ്റ്റത്തിൽ കൂടിയാണ്. അങ്ങനെയായിരുന്നു അങ്ങനെ സംഭവിച്ചത്. അന്നേരം ദൈവത്തിന്റെ ഓർഡർ ദൈവം ആദ്യം തന്നെ പറയാണ്, പുരുഷനോട് പറയാണ്, പുരുഷൻ ദൈവം പുരുഷന്റെ തലയായിട്ടിരിക്കുക, അല്ലെങ്കിൽ ദൈവം രാജാവായിട്ടിരിക്കുന്ന ദൈവത്തിന്റെ കിങ്ഡമായി ദൈവത്തിന്റെ ശരീരമായി ഒരു പുരുഷൻ ഇരിക്കുകയും ആ പുരുഷന്റെ തലയായി ദൈവം ഇരിക്കുകയും ആ പുരുഷന് സബ്മിസീവായി എല്ലാ കാര്യങ്ങളിലും സബ്മിസീവായി ഭാര്യയെയും ദൈവം ഉണ്ടാക്കും. അതായത് ഭാര്യയ്ക്ക് രണ്ട് അതോറിറ്റി ഉണ്ട്. ആരൊക്കെ രണ്ട് അതോറിറ്റി? ഒന്ന് ദൈവത്തിന്റെ ഡെപ്യൂട്ടഡ് അതോറിറ്റി, ഒന്ന് ദൈവമെന്ന സുപ്രീം അതോറിറ്റി. രണ്ട് അതോറിറ്റി ഉണ്ട്. പക്ഷേ ആ ഡെപ്യൂട്ടഡ് അതോറിറ്റിയും കൂടിയാണ് ദൈവം കൽപ്പനകൾ ഭാര്യയിലേക്ക് എക്സിക്യൂട്ട് ചെയ്ത്. നമ്മൾ ശ്രദ്ധിച്ചു വെച്ചാൽ എനിക്ക് വാക്കിംഗ് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, ഈ കൽപ്പനകൾ ഒന്നും ദൈവം സ്ത്രീക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, പുരുഷനാണ് കൽപ്പന. കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ ഒറ്റ കൽപ്പന പറഞ്ഞതും പുരുഷനാണ് പറയുന്നത്. ഈ നന്മദൈവയുടെ പുരുഷത്തിന്റെ പരമനീതിന്റെ സ്ത്രീക്കല്ല കൊടുത്തത്. കാരണം സ്ത്രീ ബാധ്യസ്ഥതയാണ് പുരുഷനിൽ നിന്ന് ആ കൽപ്പന അനുസരിച്ചിട്ട് റിസീവ് ചെയ്ത് അനുസരിക്കാൻ വേണ്ടി. എന്നാലും ബൈബിളിലെ ആദ്യത്തെ, യൂണിവേഴ്സിലെ ആദ്യത്തെ കൺഫ്യൂഷൻ എന്നത് പറഞ്ഞതും ഈ അതോറിറ്റിയെ പറ്റി ഉള്ളതാണ്. നമുക്കറിയാം, നമുക്ക് പലപ്പോഴും എടുത്തിട്ടുള്ളതാണ് ഏശയ്യാ പ്രവചനം അതിന്റെ പതിനാറാമത്തെ അധ്യായം, പതിനാറാമത്തെ അധ്യായത്തിന്റെ പതിനാറാമത്തെ അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ വാക്യം എടുക്കണമെന്നില്ല. അവിടെ യൂണിവേഴ്സിലെ അതോറിറ്റി ആരാണ് എന്നുള്ളതിനെ പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ്, പതിമൂന്നാമത്തെ വാക്യത്തിൽ പിശാച് അല്ലെങ്കിൽ അന്ന് ഏഞ്ചൽസ് ആയിട്ടിരുന്ന ആർക്കേഞ്ചലായിട്ടിരുന്ന ലൂസിഫർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതേരിക്കും. എന്ന് പറഞ്ഞാൽ ത്രോണിൽ ആരാണ് ഇരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ആദ്യം യൂണിവേഴ്സ് ഉണ്ടായപ്പോൾ അതിലെ കൺഫ്യൂഷൻ ഉണ്ട്, കൺഫ്യൂഷൻ അല്ല ആ റിബല്യൻ ഉണ്ട്. അന്നേരം ആ റിബല്യനാണ് ആദ്യത്തെ കൺഫ്യൂഷൻ, ആദ്യത്തെ പാപം അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ രണ്ടാമത് മാ റിബല്യനിൽ ദൂതന്മാർ വീണ് പോയതിനു ശേഷം ദൈവം മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ ഭൂമിയിൽ ദൈവിക അധികാരം എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അന്നേരം ആദ്യത്തെ പാപം എന്നത് സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് അതോറിറ്റി ആയിരുന്നു, ദൈവിക അധികാരത്തിന്റെ പുറത്തേക്ക് ഒരു ഏഞ്ചൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്താണ് യൂണിവേഴ്സിലെ ആദ്യത്തെ പാപമെങ്കിൽ ഈ ഭൂമിയിലെ ആദ്യത്തെ പാപവും ദൈവിക അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന റിബല്യനാണ്. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, ആ റിബല്യൻ ആദത്തിലല്ല ഉണ്ടായത്, ഹവയിലാണ് ഉണ്ടായത്. അതിലെ സ്ത്രീയാണ് അധികാരത്തിൽ നിന്ന് ആദ്യമായി ദൈവിക അധികാരത്തിൽ നിന്ന് പുറത്തു വന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, സ്ത്രീക്ക് ഡയറക്റ്റ് കൽപ്പനയില്ലായിരുന്നു, കൽപ്പന പുരുഷൻ വഴിയായിരുന്നു, പുരുഷനായിരുന്നു ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ്. ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ടുള്ള പുരുഷൻ പറയുന്ന എല്ലാ കാര്യങ്ങളും, അന്നേരം സ്ത്രീയുടെ തല പുരുഷനാണ്, അന്നേരം പുരുഷൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ദൈവിക അധികാരത്തിന് കീഴടങ്ങിയിരിക്കുന്ന പുരുഷൻ പറയുന്ന കാര്യങ്ങൾ. ഈ ഓർഡർ അങ്ങനെയാണ് വരുന്നത്, അത് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാ ഓർഡറും കൺഫ്യൂസ് ആകും, അത് ഇതിലേക്ക് ഞാൻ പിന്നീട് പോകും. അന്നേരം ദൈവിക അധികാരത്തിന് കീഴടങ്ങിയിരിക്കുന്ന പുരുഷൻ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീക്ക് നന്മയാണോ തിന്മയാണോ ചിന്തിക്കേണ്ട കാര്യം പോലും ഇവരെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ദൈവിക ഓർഡർ, അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ ആദ്യത്തെ പാപം എന്നത് സ്ത്രീ ആ അധികാരത്തിന്റെ പുറത്തേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക, പുരുഷന്റെ തലയുടെ ആലോചന ചോദിക്കാതെ സ്വന്തമായി ഒരു ഡിസിഷൻ എടുക്കുകയാണ് സ്ത്രീ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിൽ കാണുന്നത്, അതിന്റെ ആറാമത്തെ വാക്യം. ആ വൃക്ഷഫലം തിന്നാൻ നല്ലതും ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു വൃക്ഷഫലം പറിച്ചു തിന്നു. അവിടെ നിർത്താം. അവിടെ പറയുകയാണ് സ്ത്രീ റീസൺ ചെയ്യുക, ഇത് നല്ലതാണോ, എന്റെ തലയായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഈ അതോറിറ്റി പറയുന്നത് എല്ലാം ശരിയാണ് എന്നുള്ളതിനെ പറ്റി റീസണിങ്ങിൽ ആദ്യത്തെ സ്ത്രീ ആ സ്ത്രീയുടെ സ്വന്തം തല ഉപയോഗിച്ചു, സ്വന്തം ബുദ്ധി ഉപയോഗിച്ചു, ദൈവം വെച്ചിരുന്ന അതോറിറ്റിയുടെ പുറത്തേക്ക് കാര്യങ്ങളെ ഡിസൈഡ് ചെയ്ത് സ്റ്റെപ്പ് ഔട്ട് ചെയ്തു. അതാണ് ആദ്യത്തെ റിബല്യൻ, ഫസ്റ്റ് പാപം. ഈ ഭൂമിയിലെ ആദ്യത്തെ യൂണിവേഴ്സിലെ പാപവും ഈ ഭൂമിയിലെ ആദ്യത്തെ പാപവും ദൈവീക അധികാരത്തിന് പുറത്തേക്ക് സബ്മിഷൻ, ദൈവം വെച്ചിരുന്ന അധികാരത്തിന് പുറത്തേക്ക് സപ്പോർട്ട് ചെയ്ത റിബല്യൻ തന്നെ. പക്ഷേ ആ റിബല്യൻ അവിടെ വെച്ച് സ്റ്റോപ്പായി, അവിടെ വെച്ച് തന്നെ നിന്നിട്ട് ഭൂമിയിൽ എവിടേക്കും പകരാതെ അവിടെ വെച്ച് തന്നെ ആ റിബല്യൻ തീർന്നത് എങ്ങനെയാണെന്നറിയാമോ, ദൈവം വെച്ച അധികാരമായിട്ടുള്ള സ്ത്രീയുടെ തലയായിട്ടുള്ള പുരുഷൻ അവിടെ ദൈവിക അധികാരം എക്സിക്യൂട്ട് ചെയ്യുകയും ആ റിബല്യനെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു എങ്കിൽ അത് അവിടെ വെച്ച് തീർന്നത്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എപ്പോഴാണ് പക്ഷെ ആദം ചെയ്ത പാപം എന്താണ്? ആദം ചെയ്ത പാപം എന്നത് ഈ സ്ത്രീ ദൈവിക അധികാരത്തിന് പുറത്തു വന്ന സ്ത്രീയുടെ കൽപ്പന അനുസരിച്ച് ദൈവിക അധികാരത്തിന് ആദം പുറത്തു വന്നാണ് ആദം ചെയ്ത പാപം. അത് വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട് സ്ത്രീയുടെ പുരുഷനടുത്ത് പറയുമ്പോൾ. അതിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ആദ്യത്തെ പുരുഷന്റെ പാപം പറയാണ്, ഞാൻ അവിടെ പറയാണ് മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. അന്നേരം ഈ ഭൂമിയിൽ ശാപം വരാനുള്ള കാരണം പുരുഷനാണ്. സ്ത്രീയാണ് ആദ്യത്തെ പാപം ചെയ്യുന്നെങ്കിലും പുരുഷൻ പുരുഷന്റെ ഡ്യൂട്ടി ചെയ്തിരുന്നു എങ്കിൽ അവിടെ വെച്ചിട്ട് പാപം അവിടെ സ്റ്റോപ്പായത്. കാരണം നമുക്കറിയാം, ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാവും, പുരുഷൻ ഈ വൃക്ഷഫലം തിന്നുമ്പോഴാണ് ഇരുവരുടെയും കണ്ണു തുറക്കുകയും ഇരുവരും നഗ്നരാണെന്ന് അറിയുകയും ഇരുവരും പിശാചിന്റെ അധികാരത്തിന്റെ കീഴിലേക്ക് പോവുകയും ചെയ്തു. അന്നേരം ദൈവിക അധികാരം എക്സിക്യൂട്ട് ചെയ്യേണ്ട തലയായി വെച്ച പുരുഷൻ എന്ത് ചെയ്തു? പുരുഷൻ പെണ്ണിന്റെ സ്ത്രീയുടെ വാക്ക് കേട്ട് ദൈവിക അധികാരത്തിന് പുറത്തു വന്നു.
നമ്മളുടെ ആദ്യത്തെ പാപം ആദാമിന്റെ അടുത്ത് ദൈവം ചാർജ് ചെയ്യാണ്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടു എന്നുള്ളതാണ്. ഈ ഭാര്യയുടെ വാക്ക് കേൾക്കുന്നതുകൊണ്ടല്ല തെറ്റ്, കാരണം എന്താണെന്നറിയാമോ, ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റി മനസ്സിലാക്കാതെ ഭാര്യയുടെ വാക്ക് കേട്ടാണ്. ഒരു രക്ഷിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ ഭാര്യയോട് ഡിസ്കസ് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ റിബല്യൻ കാണിക്കുകയാണെങ്കിൽ, ഈ സ്ത്രീ ദൈവിക അധികാരത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, അവിടെ പുരുഷന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതല്ല. ഇവിടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദൈവിക അധികാരത്തിന് പുറത്തേക്ക് സ്ത്രീയോട് കൂടെ ചെയ്യുക എന്നുള്ളതല്ല, അവിടെ പുരുഷൻ ദൈവം വെച്ചിരുന്ന ദൈവത്തിന്റെ അതോറിറ്റി എക്സിക്യൂട്ട് ചെയ്യണമായിരുന്നു. ദൈവം അതിനെ സപ്പോർട്ട് ചെയ്തേനെ, ആ കുടുംബത്തിലെ കൺഫ്യൂഷൻ അവളോ തീർന്നേനെ. ഇവിടെ പ്രശ്നം എന്ത് പറ്റി, ഇവിടെ പുരുഷൻ ദൈവത്തിന്റെ അധികാരത്തിൽ നിന്ന് കീഴടങ്ങി സ്ത്രീക്ക് വേണ്ടി. അതായത് പുരുഷന് മുമ്പിൽ ഒരു ചോയ്സ് ഉണ്ട്, രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ ഈ സ്ത്രീ ദൈവമാക്കി വെച്ചിരിക്കുന്ന എന്റെ അധികാരത്തിന് കീഴിലുള്ള സ്ത്രീ ദൈവിക അധികാരത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ദൈവത്തിന്റെ അധികാരത്തിൽ അവിടെ വെച്ച് തന്നെ അതോറിറ്റി എക്സസൈസ് ചെയ്തതിനെ അവിടെ വെച്ചിട്ട് അടക്കുകയോ, ഇല്ലെങ്കിൽ സ്ത്രീയോട് കൂടെ ചേർന്ന് ഈ കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെന്റിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഈ അഡ്ജസ്റ്റ്മെന്റാണ് ആദ്യത്തെ പ്രശ്നം ഉണ്ടാക്കിയത്. എല്ലായിടത്തും പ്രശ്നം ഇതാണ്, എല്ലായിടത്തും പ്രശ്നങ്ങൾ തീർക്കാൻ ആൾക്കാർ അഡ്ജസ്റ്റ്മെന്റ് കാര്യമാണ് നോക്കുന്നത്. സഭകളിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ദൈവിക അധികാരത്തിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടതിന് പകരം എൽഡേഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ദേ കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകും. കുടുംബത്തിൽ ദൈവിക അധികാരത്തിന് പുറത്തേക്ക് സ്ത്രീ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ, ഇപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നത് അതിലേക്ക് ഞാൻ പിന്നീട് വരാം. കുഞ്ഞുങ്ങൾ പോകുമ്പോൾ അവിടെ ദൈവിക അധികാരം എക്സിക്യൂട്ട് ചെയ്യേണ്ട പുരുഷൻ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ അധികാരത്തിന് കീഴിൽ നിൽക്കേണ്ട സ്ത്രീ, ഇവരെല്ലാം അധികാരങ്ങളുടെ പുറത്തേക്ക് പോകുമ്പോൾ റിബല്യസ് ആയി തീരുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ആണ് ഉണ്ടാവുന്നത്. എന്നാലും ഞാൻ പറഞ്ഞത് പുരുഷന്റെ തെറ്റ് എന്താണ്, പുരുഷന്റെ തെറ്റ് സ്ത്രീയുടെ വാക്ക് കേട്ടു, അതാണ് പുരുഷന്റെ തെറ്റ്. ദൈവത്തിന്റെ അധികാരത്തിന് പുറത്തിറങ്ങിയ സ്ത്രീയുടെ വാക്ക് കേട്ട് പുരുഷനും ദൈവിക അധികാരത്തിന് കീഴടങ്ങിയതിന്റെ പുറത്തേക്ക് വന്നതോടുകൂടി ആ കുടുംബം അതോടുകൂടി തകർന്നു. അവിടെയാണ് റിബല്യസ് ചിൽഡ്രൻസ് ഉണ്ടാകും, നമ്മൾ മുമ്പോട്ട് മുമ്പോൾ കാണാൻ കഴിയും. പാപം അവിടെ കടന്നു വരികയാണ്. പാപം രണ്ടുപേരും ആ പാപം ചെയ്തു. അപ്പൊ അതാണ് നമ്മൾ ആ വാക്യം വായിച്ചത്, ആറാമത്തെ വാക്യം. രണ്ടുകൂടി ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും ഓർഡർ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ആ വൃക്ഷഫലം തിന്നാൻ നല്ലതും ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ടു, വൃക്ഷഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. വളരെ ഐക്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്തു അല്ലേ. രണ്ട് ഭാര്യയും ഭർത്താവും ഐക്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്തു, അതോടുകൂടി രണ്ടുപേർക്കും പുറത്തു വന്നു. ദൈവത്തിന്റെ ദൈവിക സിസ്റ്റം തെറ്റിച്ചുകൊണ്ടല്ല ഐക്യത ഉണ്ടാക്കേണ്ടത്. ദൈവിക സിസ്റ്റം തെറ്റിച്ചുകൊണ്ടുള്ള ഐക്യത കുടുംബങ്ങളിൽ, ദൈവിക സിസ്റ്റം തെറ്റിച്ചുകൊണ്ടുള്ള ഐക്യത സഭകളിൽ, ഇതൊക്കെ വെറും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഐക്യതയൊന്നും അല്ലത്, മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുള്ളൂ. എന്നാലും ഇപ്പം എന്ത് സംഭവിച്ചു, ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു ദേഹമായി തീർന്ന് എന്ത് ചെയ്തു, ദൈവിക അധികാരം. അന്നേരം എന്ത് സംഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു. ആക്ച്വലി സംഭവിച്ചത് നമുക്കറിയാം, നമ്മൾ ഡീറ്റെയിലേക്ക് പോകുന്നത്, രണ്ടുപേരുടെയും കണ്ണടയി കാണിച്ചത് അവർ നഗ്നരാണ് എന്ന് അവർ തിരിച്ചറിയാണ്. കാരണം ദൈവിക ഗ്ലോറി നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ ഗ്ലോറി എന്നത് ദൈവത്തിന്റെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എട്ടാം സങ്കീർത്തനത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ കാര്യം പറയുമ്പോൾ ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിൽ തേജസ്സും മഹിമയും അവനെ അണിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവത്തിന്റെ ഗ്ലോറി ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലാണ്. ദൈവത്തിന്റെ അധികാരത്തിന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഗ്ലോറി ഒന്നും ഉണ്ടാവില്ല. നേരെ ഗ്ലോറി നഷ്ടപ്പെട്ടപ്പോൾ ഇവർ ചെയ്തതാണ് അടുത്ത വായിച്ചിരിക്കുന്ന അത്തിയില കൊണ്ട് രണ്ടുപേരും കൂടി ഒരു കവറിടുക. നേരെ ദൈവത്തിന്റെ പവർ നഷ്ടപ്പെട്ടു, ദൈവത്തിന്റെ അധികാരത്തിന് പുറത്തു വന്നു, ദൈവത്തിന്റെ അതോറിറ്റി നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ അതോറിറ്റി നഷ്ടപ്പെട്ടതോടുകൂടി പവർ നഷ്ടപ്പെട്ടു, പവർ നഷ്ടപ്പെട്ടതോടുകൂടി ഇവർ കവറിടേണ്ടി വന്നു. നേരെ ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. എന്ത് സംഭവിക്കുന്നു അറിയാമോ, ദൈവത്തിന്റെ അധികാരം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയാത്തവർ, ദൈവത്തിന്റെ അധികാരത്തിന് കീഴടങ്ങാത്ത ഭാര്യ, ഇല്ലെങ്കിൽ ദൈവം വെച്ചിരുന്ന ഡെപ്യൂട്ടഡ് അതോറിറ്റി ആയിട്ടുള്ള പുരുഷന്റെ അധികാരത്തിന് കീഴടങ്ങാത്ത ഭാര്യ, ദൈവത്തിന്റെ അധികാരത്തിന് കീഴടങ്ങാത്ത പുരുഷൻ, ഇവർ രണ്ടുപേരും ദൈവത്തിന്റെ അധികാരത്തിന് പുറത്തേക്ക് വന്നപ്പോഴേക്കും ഇവർ നഗ്നരായി തീരുകയാണ്, ഇവരുടെ ഗ്ലോറി നഷ്ടപ്പെടുകയാണ്, ഇവരുടെ അധികാരം നഷ്ടപ്പെടുകയാണ്. അതോടുകൂടി ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പക്ഷിയുടെ വേഷം എടുക്കുന്നു. ഞാൻ ഇവിടെ ഡീറ്റെയിലേക്ക് പോകുന്നത്, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പക്ഷിയുടെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് ആക്ടിവിറ്റീസ്, പ്രാർത്ഥന, ഇതൊന്നും തെറ്റല്ല. പക്ഷേ ഉള്ളിലുള്ള ദൈവിക അധികാരമില്ലാത്ത, ദൈവത്തിന്റെ ഗ്ലോറി നഷ്ടപ്പെട്ട മനുഷ്യന്റെ വെറും കവറുകൾ മാത്രമാകുമ്പോൾ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇറ്റ് ഇസ് എ റിലീജിയൻ. റിലീജിയന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന റിലീജിയനാണ്. റിലീജിയൻ എന്ന് പറയുന്നത് ദൈവശക്തി ഇല്ലാതെ, ദൈവശക്തി ദൈവിക അധികാരത്തിന് കീഴിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത ഓൾട്ടർനേറ്റീവാണ്. അങ്ങനെ അത് മനുഷ്യൻ ഉണ്ടാക്കുകയാണ്, പക്ഷെ അതിന് ശക്തിയില്ലാന്ന് വെച്ചാൽ അതോടുകൂടി യൂണിവേഴ്സിന്റെ ഓർഡർ തിരിയുകയാണ്. അതോടുകൂടി ഭൂമി ദൈവത്തിന്റെ കാൽ കീഴിൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ കാൽ കീഴിൽ ദൈവം വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നേരെ ഓർഡർ തിരിയുകയാണ്. കുടുംബത്തിൽ കൺഫ്യൂഷൻ അങ്ങനെ ഞാൻ പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്ന് അധ്യായങ്ങൾ ഒരു വ്യക്തി വായിച്ചാൽ ഒരു മനുഷ്യൻ മനസ്സിലാകുന്ന ഭാഷയിൽ, മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ എഴുതുകയാണ്. വേർ ഇസ് ദ ഇഷ്യൂ ഇൻ യുവർ ഫാമിലി എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മാനുവൽ, ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ദൈവം ഒരു മാനുവൽ കൊടുക്കുന്നത് പോലെ തന്നെ കുടുംബത്തിൽ, യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതാണ് അത് കിട്ടുന്ന പുസ്തകം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞിട്ട് അത് തെറ്റിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസുകൾ വളരെ വളരെ വ്യക്തമായിട്ട് എഴുതുക. അടുത്തത് സംഭവിക്കുന്നത് ആ കുടുംബത്തിൽ ആദ്യത്തെ കൊലപാതകം ഉണ്ടാകുന്നു, ആ കുടുംബത്തിൽ ദുർബല്യൻ ഉണ്ടാകുന്നു, കുഞ്ഞുങ്ങൾ വഴിയേറ്റു. റീസൺസ് നിങ്ങൾ ചിന്തിച്ചാൽ. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പഴയ നിയമത്തിൽ ദൈവത്തെ റിബല് ചെയ്ത് മുമ്പോട്ട് പോയ ഒരുപാട് എക്സാമ്പിൾസ് പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ പോയി വായിച്ചു നോക്കിയാൽ മതി. കുടുംബത്തെ ദൈവത്തിന്റെ അധികാരത്തിന് കീഴടങ്ങാത്ത വ്യക്തികൾ, ദൈവം വെച്ച അധികാരങ്ങൾക്ക് റിബല് ചെയ്യുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ള റിബല്യൻ എക്സാമ്പിൾസ് ഒരുപാട് മുമ്പോട്ട് കാണാനായിട്ട് കഴിയും. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഓർഡർ മാറിയപ്പോൾ ദൈവം പിന്നീട് ഒരു കാര്യം ചെയ്തു. ദൈവം കൊടുക്കുകയാണ്, ന്യായപ്രമാണം കൊടുക്കുകയാണ്. അതാണ് പത്ത് കൽപ്പനകൾ. കാരണം ദൈവത്തിന് മനുഷ്യന്റെ അകത്തു നിന്ന് മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം മനുഷ്യന്റെ ഉള്ളിൽ കറപ്റ്റ് ആയതുകൂടി ദൈവം പുറമേ നിന്നുള്ള പത്ത് കൽപ്പനകൾ കൂടി മനുഷ്യനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ നിയമങ്ങൾക്കൊന്നും തന്നെ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവന്റെ ഉള്ളിലുള്ള റിബല്യൻ മാറുന്നില്ല. പക്ഷെ അവൻ അറ്റ്ലീസ്റ്റ് ആ കൊടുത്ത ആ ഒരു ഓർഡറിൽ ദൈവിക അധികാരം മനസ്സിലാക്കി ദൈവത്തിന് സബ്മിറ്റ് ചെയ്യുന്ന അനേക ഭക്തന്മാരായ വ്യക്തികളെ പഴയ നിയമത്തിൽ കാണാൻ കഴിയും. അതേ അധികാരങ്ങൾക്ക് റിബല് ചെയ്യുന്ന പഴയ നിയമത്തിലെ വ്യക്തികളെ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞ ദൈവം തന്നിരിക്കുന്ന ആ ഒരു മാത്രമേ ദൈവം നമ്മൾ എക്സ്പെക്ട് ചെയ്തുള്ളൂ. ദൈവം തരാത്തൊരു കാര്യം ദൈവം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ നിന്നുള്ള ചേഞ്ച് ദൈവം തന്നെ പ്രതീക്ഷിച്ചില്ല. കാരണം ന്യായപ്രമാണത്തിന് അതിനുള്ള കഴിവില്ലായിരുന്നു. അന്നേരം ദൈവം കൊടുത്ത ആ ലിമിറ്റിൽ നിന്ന് അനേക ദൈവഭക്തന്മാരായിട്ടുള്ള വ്യക്തികൾ ദൈവിക അധികാരത്തിന് കീഴിൽ ജീവിച്ചു. ദൈവം അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ദൈവത്തോട് റിബല് ചെയ്ത വ്യക്തികളുടെ എക്സാമ്പിൾസ് അനേകം പഴയ നിയമത്തിൽ കാണാൻ കഴിയും. ചുരുക്കത്തിൽ പഴയ നിയമം മുഴുവൻ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റിബല്യൻ നേച്ചർ ഇങ്ങനെ തുടരുന്നതാണ് നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്. കണ്ടിന്യൂസ് ആയി ആദം മുതൽ മുമ്പോട്ട് ഈ റിബല്യൻ നേച്ചർ തുടരുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രം പിന്നീട് ഇസ്രായേൽ മക്കൾ ബാബിലോണിയ പ്രവാസത്തിൽ പോയി കഴിയുമ്പോൾ ഇസ്രായേലിന്റെ ചരിത്രം എഹെസ്കേൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് എഹെസ്കേലിന്റെ പുസ്തകം എഹെസ്കേൽ അതിന്റെ 20:7 വാക്യം. എഹെസ്കേലിന്റെ പുസ്തകം ഇപ്പോൾ എഹെസ്കേൽ ചാപ്റ്റർ 7
അവിടെ നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ കൺമുമ്പിൽ ഇരിക്കുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളെ എറിഞ്ഞുകളവിൽ മിശ്രയുമേ ബിംബങ്ങളെ.
പുസ്തകം അതിന്റെ 20-ാമത്തെ അധ്യായം മിസ്രയീമ്യ ബിംബങ്ങളെ കൊണ്ട് നിങ്ങളെ മലിനമാക്കരുത്. ഞാനത്രേ നിങ്ങളുടെ ദൈവമായ യഹോവയെ കൽപ്പിച്ചു, അവരോ എന്നോട് മത്സരിച്ചു. അതായത് ഇത് മത്സരിയായ ഇസ്രായേൽ ചരിത്രമാണ്. എന്റെ ബൈബിളിലെ കട്ടിംഗ് ആണ് ദ ഹിസ്റ്ററി ഓഫ് റിബല്യസ് ഇസ്രായേൽ. അവിടെ പറയാണ് അന്നേരം ഇസ്രായേലിന്റെ ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടിരുന്ന സമയം മുതൽ ഇവരുടെ സ്വഭാവം എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അവിടെ പറയാണ് ഞാനവരെ മിസ്രയീമിൽ നിന്ന് ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതുമായ ദേശത്തേക്ക് കൊണ്ടുവരുമെന്നും ആ നാളിൽ ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തു. എന്നാൽ അവിടെ വെച്ച് തന്നെ അവരെന്ത് ചെയ്തു? മിസ്രയീമിൽ വെച്ച് തന്നെ മിസ്രയീമിലെ വിഗ്രഹങ്ങളെ എറിഞ്ഞു കളയേണ്ടതിന് പകരം അവരെന്നോട് മത്സരിച്ചു. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ എന്റെ നാമം നിമിത്തം അവരെ സംഹരിക്കാതെ എന്റെ നാമം നിമിത്തം പ്രവർത്തിച്ചു.
അവരെ എന്റെ നാമം അശുദ്ധമാകാതിരിക്കേണ്ടതിന് അവരെ അശുദ്ധമാവരെ സംഭരിക്കായിരുന്നു എന്നാണ് ഒമ്പാമത്തെ വാക്യം പറഞ്ഞത്.
അതിന്റെ പതിമൂന്നാമത്തെ വാക്യം, പതിമൂന്നാമത്തെ വാക്യത്തിൽ അവരെ മരുഭൂമിയിൽ കൊണ്ടുവരുമ്പോൾ പറയുകയാണ്, ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവയെ എന്ന് അവരറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം ഞാൻ എന്റെ ശബത്തുകളെയും അവർക്ക് കൊടുത്തു. ഇസ്രായേൽ ഗ്രഹമോ മരുഭൂമിയിൽ വെച്ച് എന്നോട് മത്സരിച്ചു. അതായത് അവർ മിസ്രയീമിൽ വെച്ച് മത്സരിച്ചു, മരുഭൂമിയിൽ വെച്ചിട്ട് അവർ മത്സരിച്ചു. വീണ്ടും പറയാണ്, ദൈവം അവരെ സംഹരിക്കാതിരുന്നത് എന്റെ നാമം അശുദ്ധമാകാതിരിക്കേണ്ടതിന് ഞാൻ എന്റെ കൈയെ ഹോൾഡ് ചെയ്തു നടന്നു. ഞാൻ അവരെ സംഹരിക്കാതിരുന്നത് എന്റെ നാമം അശുദ്ധമാകുന്നു. മുമ്പോട്ട് പോകുമ്പോൾ അതിന് 21-ാമത്തെ വാക്യത്തിൽ പറയാണ്, എന്നാൽ അവരുടെ മക്കളും എന്നോട് മത്സരിച്ചു, എന്റെ ചട്ടങ്ങളെ അനുസരിച്ചില്ല, എന്റെ വിധികളെ പ്രമാണിച്ചു നടന്നുമില്ല, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും എന്ന് പറഞ്ഞ ആ കൽപ്പനകളെ അനുസരിക്കാതെ അവരുടെ മക്കളും അവരോട് ദൈവത്തോട് മത്സരിച്ചു. അന്നേക്ക് മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ ചരിത്രം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വായിക്കാനായിട്ട് സമയമില്ല. മുമ്പോട്ട് പോകുമ്പോൾ മത്സരിയായ ഇസ്രായേലിന്റെ ചരിത്രം മൊത്തത്തിൽ പറയണം. അവരെ ബാബിലോണി പ്രവാസത്തിൽ കൊണ്ടുവിടുന്നത് മുതൽ അതുവഴി തുടർച്ചയുള്ള മനുഷ്യൻ, ഞാൻ പറഞ്ഞത് പഴയ നിയമം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഈ മനുഷ്യന്റെ റിബല്ലിയസ് നേച്ചർ, ദൈവത്തോട് റിബല്യ ചെയ്യുന്ന മനുഷ്യന്റെ നേച്ചർ ഇങ്ങനെ തുടർച്ചയായിട്ട് കാണുന്നത്. ആദ്യത്തിൽ കൂടി കടന്ന ആ റിബല്യൻ കുടുംബങ്ങളിൽ സഭകളിൽ ഇസ്രായേലിന്റെ ചരിത്രം മുഴുവൻ കാണാനായിട്ട് കഴിയും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാരണം റോമാലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ ഇവർ റിബല്യ ചെയ്യാനുള്ള ഇവരുടെ ഉള്ളിൽ നിന്നുള്ള റിബല്യന്റെ കാരണം.
ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുതമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല.
അവിടെ പറയുകയാണെങ്കിൽ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുതമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. അതായത് മനുഷ്യന്റെ ഉള്ളിലെ റിബല്യന് ആ നേച്ചറിനെ പറ്റിയാണ് ജഡമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയാൻ ആ നേച്ചറിന് ദൈവത്തിന്റെ ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ആ ന്യായപ്രമാണത്തിന് ഉള്ളിൽ നിന്ന് കീഴടങ്ങാൻ കഴിയുന്നില്ല. അത് ഇമ്പോസിബിൾ ആണ്, അത് മനുഷ്യന്റെ ഫോളൻ നേച്ചറിന്റെ കപ്പാസിറ്റി കുറവാണ്. അത് ദൈവത്തിന് അറിയുകയും ചെയ്യാം. എന്നാൽ ഈ കാരണം കൊണ്ട് ഇവർക്ക് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിഞ്ഞില്ല എന്ന് ദൈവം തന്നെ പറയുന്നു. എന്നാൽ ഇതിന്റെ സൊല്യൂഷനാണ് 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, റോമർ 8:3 പറഞ്ഞിരിക്കുന്നത്, ജഡത്താലുള്ള ബലഹീനം നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഞാനത് പറഞ്ഞുകഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ ലോങ് ലാസ്റ്റിംഗ് ആദമിൽ തുടങ്ങിയ ആ റിബല്യൻ നേച്ചറിന് എൻറ്റു വരുത്താൻ ദൈവം എന്ത് ചെയ്തു അറിയാമോ? യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്കായിരുന്നു അവതരിപ്പിച്ചു. ഈ ഭൂമിയിലേക്ക് യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ആദ്യത്തെ ശപ്പെടുത്ത് താഴേക്ക് ഇറങ്ങും. അതാണ് നമ്മൾ ഫിലിപ്പി ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി. ഇതെന്താണെന്ന് അറിയാമോ? ഇത് ഉൽപ്പത്തിയിൽ ആദം റിബല്യ ചെയ്യുന്നതിന് മുമ്പ് യൂണിവേഴ്സിൽ ഒരു വ്യക്തി റിബല്യ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്താണ് പിശാചി റിബല്യ ചെയ്തപ്പോൾ പിശാചി ഹൃദയത്തിൽ പറഞ്ഞത്? യെശയ്യാവിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ എടുക്കണമെന്നുള്ളത് നിനക്കറിയാം. എന്താണ് അവിടെ പറഞ്ഞത്? അവൻ പറയാണ്, ഞാൻ എന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? പിശാചി പറയാണ്, ഞാൻ ദൈവത്തോട് സമനാകും, ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ എന്റെ സിംഹാസനം വയ്ക്കും എന്ന് ദൈവത്തോട് സമനാകാൻ വേണ്ടി റിബല്യനിൽ തുടങ്ങിയ ആ യൂണിവേഴ്സിൽ തുടങ്ങിയ റിബല്യന് എൻറ്റു വരുത്താൻ അതിനെ സ്റ്റോപ്പിക്കാൻ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തോട് സമനായിരുന്ന പുത്രൻ എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി, ഓപ്പോസിറ്റ് സ്റ്റെപ്പ് എടുക്കുക. അവിടെ പറയാണ്, അവൻ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ എംറ്റി ചെയ്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി 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 ക്രൂശിലെ മരണത്തോളം
അനുസരണമുള്ളവനായി.
ദൈവം യേശു ക്രിസ്തു വഴി തുറക്കുകയാണ്. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് കർത്താവിന് അറിയാമായിരുന്നു, ഈ റിബല്യൻ മനുഷ്യനെ നിന്ന് മാറ്റണമെങ്കിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് ഇറങ്ങി വന്നേ ഒക്കുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു ഒരു മനുഷ്യനായി ജീവിച്ചു. എന്റെ ഡീറ്റെയിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള അതുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ദൈവത്തിന്റെ അധികാരത്തിന് കീഴിൽ ദൈവത്തിന്റെ അധികാരം എക്സിക്യൂട്ട് ചെയ്യുന്ന മനുഷ്യനായി. അത് ആൾക്കാർക്കും റെക്കഗ്നൈസ് ചെയ്യാവുന്ന രീതിയിൽ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ അവർക്കറിയാമായിരുന്നു ആരാണ് യേശു ക്രിസ്തുവിന്റെ തല എന്നുള്ളത്. പത്താം സുവിശേഷം അതിന്റെ ഏഴാമത്തെ അധ്യായത്തിന്റെ 29 വാക്യത്തിൽ ഗിരിപ്രഭാഷണം പറഞ്ഞു കഴിയുമ്പോൾ അവനെ പറ്റി പറയുന്ന വാക്യമാണ്, യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്ന വാക്യമാണ്. 7:29 അവിടെ പറയാണ്, അവരുടെ ശാസ്ത്രിമാരെ പോലെ ദൈവങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മരിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ട് അത്രേ അവരവരോട് ഉപദേശിച്ചു. കാരണം ഈ യേശു ക്രിസ്തുവിന്റെ ടീച്ചിങ്ങിന്റെ പുറകിൽ ദൈവത്തിന്റെ അധോറിറ്റി ഉണ്ടായി. യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിന് പുറകിൽ എന്തുണ്ടായിരുന്നു അറിയാമോ? അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിഞ്ഞു, ഇത് പുറകിൽ സംസാരിക്കുന്നത് ഇവനല്ല, ഇവന്റെ പുറകിൽ വേറൊരാളാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ പറയുന്ന വചനങ്ങൾ എന്റെ വചനങ്ങളല്ല, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ച പിതാവിനെ തള്ളുന്നു. അന്നേരം ഇറ്റ് വാസ് ബാക്ക്ഡ് വിത്ത് സ്പിരിച്വൽ അതോറിറ്റി. ദൈവിക അധികാരം പുറകിലുണ്ട് എന്ന് കാണുന്നവർക്ക് തിരിച്ചറിയാം. പ്രസംഗം കേൾക്കുമ്പോൾ തിരിച്ചറിയാം ഇത് ചുമ്മാതെ ശബ്ദം ഉണ്ടാക്കുകയാണോ അതോ ദൈവിക അധികാരം പുറകിലുണ്ടോ. ഞാൻ പറയട്ടെ, ദൈവിക അധികാരം പുറകിൽ ഇല്ല എങ്കിൽ വെറും വേഷം മാത്രമേ കാണത്തുള്ളൂ, വലിയ ശക്തിയും പ്രകടനങ്ങളും ഒക്കെ കാണത്തുള്ളൂ. ഇതൊരിക്കലും വേറൊരു വ്യക്തിയെ ദൈവിക സബ്മിഷൻ കാണിക്കുകയിലേക്ക് കൊണ്ടിരിക്കില്ല. എന്നിട്ട് ഇത് കാണുന്ന വ്യക്തികൾക്ക് അറിയാമല്ലോ, താഴേക്ക് വരുമ്പോൾ ഒരു ശതാധിപൻ കർത്താവ് പറയുന്നത്, എന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, അതിന് 8:9 വാക്യത്തിൽ പറയാണ്, അതിന് ശതാധിപൻ, കർത്താവെ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു, എന്റെ കീഴിൽ പടയാളികളുണ്ട്, ഒരുവരോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റവരിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തു എന്ന് പറഞ്ഞു. നേരം ശതാധിപൻ കണ്ട് റെക്കഗ്നൈസ് ചെയ്യാവുന്ന രീതിയിലായിരുന്നു യേശു ക്രിസ്തുവിന്റെ ജീവിതം. കാരണം എന്താണെന്നറിയാമോ, യേശു ക്രിസ്തു ദൈവം തലയായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച ആദ്യത്തെ, ഇല്ലെങ്കിൽ ആദം വീണതിന് ശേഷം വന്ന ആദ്യത്തെ മനുഷ്യനായിരുന്നു. യേശു ക്രിസ്തു എന്നത് ദൈവ രാജ്യം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒരു ഭൂമിയിൽ, ഒരു ഹ്യൂമൻ ബോഡിയിൽ എക്സ്പ്രസ് ചെയ്ത വ്യക്തിയായിരുന്നു. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയുടെ ആദ്യത്തെ ഒരു സാമ്പിൾ ആയിരുന്നു യേശു ക്രിസ്തു. ദൈവസഭയുടെ, ഇല്ലെങ്കിൽ സ്ത്രീയുടെ തല പുരുഷൻ എന്ന് പറയുന്ന പോലെ ദൈവസഭയുടെ തല ക്രിസ്തുവാണ്. നേരെ ഇതൊരു സാമ്പിളാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് കാണിക്കുകയാണ് ദൈവിക അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്. ദൈവിക അധികാരം എന്ന് പറഞ്ഞാൽ ഷൗട്ടിങ്ങോ അലക്കലോ വിളിക്കലോ ഉറക്ക ചെയ്യുന്നൊന്നുമല്ല. ദൈവിക അധികാരം എന്ന് പറഞ്ഞാൽ ദൈവിക പാക്കപ്പിൽ കാര്യങ്ങൾ ചെയ്യുന്ന. ഞാൻ പറയുന്നത് ഇതെല്ലാം ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മനസ്സിലാക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറയണം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയാണ്. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യം എങ്ങനെയാണ്, കിങ്ഡം ഓഫ് ഗോഡ് എന്താണ് എന്നുള്ളത് ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ കാണിക്കുകയാണ്. കാരണം യേശു ക്രിസ്തുവിന്റെ തല ദൈവമാണ്. യേശു ക്രിസ്തു 10 കൽപ്പനകളുടെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിച്ചത്, എല്ലാ കാര്യങ്ങളും ദൈവം എന്തു പറയുന്നു എന്ന് കേട്ട് ദൈവത്തിന്റെ ശബ്ദത്തിനനുസരിച്ച് മുമ്പോട്ട് ജീവിക്കുകയാണ്. ഒരു ശരീരം തല പറയുന്ന പോലെ അനുസരിക്കുന്ന പോലെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഈ കാര്യം കർത്താവ് ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, റോമലേഖനം 8 അധ്യായത്തിൽ പറയുകയാണ്, പൗലോസ് പറയാണ്, ജഡത്താലുള്ള മനുഷ്യന്റെ ബലഹീനത, ഇല്ലെങ്കിൽ മനുഷ്യന്റെ റിബല്യസ് നേച്ചർ, സ്ത്രീയുടെ റിബല്യസ് നേച്ചർ, പുരുഷന് കീഴടങ്ങാൻ കഴിയാത്ത ദൈവം വെച്ച സിസ്റ്റത്തിൽ കീഴിൽ നിൽക്കാൻ കഴിയാത്ത സ്ത്രീയുടെ റിബല്യസ് നേച്ചറിനെ മാറ്റാൻ, ദൈവിക അധികാരത്തിന് കീഴടങ്ങാത്ത റിബല്യസ് പുരുഷന്മാരുടെ റിബല്യസ് നേച്ചറിനെ മാറ്റാൻ, ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിന്, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഗവൺമെന്റൽ അതോറിറ്റിക്ക് കീഴടങ്ങാത്ത മനുഷ്യന്റെ റിബല്യസ് നേച്ചറിനെ മാറ്റാൻ, ദൈവസഭയിൽ വെച്ചിരിക്കുന്ന സ്പിരിച്വൽ അതോറിറ്റിക്ക് കീഴടങ്ങാത്ത സഭയിലെ വ്യക്തികളുടെ ഹൃദയത്തിലെ റിബല്യസ് നേച്ചറിനെ മാറ്റാൻ,
ഇതിനെയെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ജഡത്തിന്റെ ബലഹീനതയാൽ ന്യായപ്രമാണത്തിൽ കഴിയാനതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിൽ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു. എന്നിട്ട് ഈ ഭൂമിയിൽ അവനെ കൊണ്ട് ദൈവിക സബ്മിഷൻ എന്താണ് എന്ന് മനുഷ്യന്റെ മുമ്പിൽ വരച്ചു കാണിച്ചു. ഇനി ഒരൊറ്റ വ്യക്തിക്കും പറയാൻ കഴിയത്തില്ല ദൈവിക അധികാരം എന്താണ് എന്നുള്ളത് അറിയത്തില്ല എന്ന് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഫിലിപ്പ് നേരത്തെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവേശുവിന്റെ അതേ ഭാവം തന്നെ എന്നുണ്ടായിരുന്നു. അന്നേരം ഒരാൾക്കും പറയാൻ കഴിയത്തില്ല എന്താണ് ദൈവിക അധികാരം, എന്താണ് ദൈവിക സബ്മിഷൻ. യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് ഭൂമിയിൽ ജീവിച്ചു കാണിച്ചു എന്താണ് റിയലായിട്ടുള്ള സബ്മിഷൻ. പത്ത് കൽപ്പനകൾ അനുസരിക്കുന്നതല്ല, റിട്ടൺ ലോസ് അനുസരിക്കുന്നതല്ല, എഴുതപ്പെട്ട കുറെ പ്രമാണങ്ങൾ അനുസരിക്കുന്നതല്ല, ശാരീരികമായിട്ടുള്ള കുറെ വർജനങ്ങൾ ആചരിക്കുന്നതല്ല, ഡ്രസ്സിൽ കുറച്ച് കാണിക്കുന്ന കാര്യങ്ങളല്ല, എക്സ്റ്റേണൽ കാര്യങ്ങളല്ല. ഇതൊക്കെ അകത്തതിന്റെ അകത്തുണ്ടാവുന്നതിന് ചേഞ്ച് ആയിട്ടുണ്ടാവായിരിക്കും, ഞാൻ അതിലേക്കല്ല പോകുന്നത്. പക്ഷേ റിയൽ ആയിട്ട് എന്താണ് സബ്മിഷൻ എന്നുള്ളത് കർത്താവ് പറഞ്ഞു, അത് ദൈവത്തിൽ നിന്ന് കേട്ട് ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് ചെയ്യുന്ന, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് പിതാവ് നിന്റെ ഇഷ്ടം ഞാൻ പ്രയോഗം ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കാര്യം തീരുന്നില്ല. കർത്താവ് എന്ത് ചെയ്തറിയാമോ അതിന്റെ സൊല്യൂഷൻ അവസാനം എന്ത് ചെയ്തു? യേശു ക്രിസ്തു ക്രൂസിൽ മരിച്ചു. ഗലാത്യ ലേഖനം എന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ അത് പറയുകയാണ്, അവിടെ പറയാണ് ഹി റിഡീംഡ് ഫ്രം ദ കർസ് ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിക്കാത്തവന്റെ മുകളിൽ ഒരു ശാപമുണ്ട്. ന്യായപ്രമാണം അനുസരിക്കാൻ ജഡത്താനുള്ള ബലഹീനതയാണ്, മനുഷ്യന്റെ റിബലിയസ് നേച്ചറാണ് ഇതിന്റെ എല്ലാം കാരണം എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? റോമലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വന്തം പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് അയച്ചു. പാപത്തിന് ജഡത്തിന് ശിക്ഷ വിധിച്ചു എന്നുള്ളതിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അതിന്റെ റഫറൻസ് ആവർത്തന പുസ്തകം 21:23 എഴുതുന്നത് എന്ന ബൈബിളിലെ റഫറൻസ് എന്നെ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്ന ആവർത്തന പുസ്തകം 21:23 വാക്യം അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കൊട്ടേഷൻ.
ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട്
പതിനെട്ടാമത്തെ വാക്യം വരെയാണ് തുടങ്ങുന്നത്. ഉറപ്പാണ് അപ്പന്റെയും അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ശഹനും മത്സരിയുമായ മകൻ ഒരുത്തനുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുകയാണ്, ഇഫ് എ മാൻ ഹാസ് എ സ്റ്റബോൺ ആൻഡ് റിബെലിയസ് സൺ ഹൂ വിൽ നോട്ട് ഒബേ ദ ഫാദർ ആൻഡ് ഹിസ് മദർ എന്ന് പറയുകയാണ്. ഒരു റിബെലിയസ് മകൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ, അവന്റെ അപ്പന്റെ അമ്മയുടെ മനസ്സിലും വാക്ക് കേൾക്കാതെ ശഹനും മത്സര്യമായ മനുഷ്യനുണ്ടെങ്കിൽ പുത്രമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അമ്മയപ്പന്മാർ അവനെ പിടിച്ച് വാതിൽക്ക് പട്ടണത്തിന്റെ മൂപ്പന്മാരുടെ അടുക്കൽ വാതിൽക്ക് കൊണ്ടുപോയി ഈ മകൻ ശഹനും മത്സര്യമാകുന്നു, ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിങ്ങിയും കുടിലുമാകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. അങ്ങനെ പട്ടണക്കാരിലവരെ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അതുപോലെയാണ് മത്സര്യായിട്ടുള്ള മകന് കൊടുക്കേണ്ട ശിക്ഷ കല്ലെറിഞ്ഞു കൊള്ളണം. അതിന്റെ തുടർച്ചയാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഇവന്റെ ശവം മരത്തിന്മേൽ തൂക്കപ്പെട്ടാൽ അവിടെ കാണുന്നവർ പറയുകയാണ് മരത്തിന്മേൽ തൂക്കപ്പെട്ട ഇവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നത്. ഇതെന്തിനാണ് ഇവിടെ റെഫറൻസ് കൊടുക്കുന്നത്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ റിബെലിയസ് നേച്ചറിനെ ആണ് യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ചത്. ഒരു മനുഷ്യൻ ആദത്തിൽ തുടങ്ങിയ ആ റിബെല്യൻ എൻഡ് ചെയ്യാൻ വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ദൈവത്തിന് സബ്മിസീവായി ജീവിച്ചു എന്ന് മാത്രമല്ല, ക്രൂശിൽ മരിച്ചപ്പോൾ ആ റിബെല്യസ് നേച്ചറിന്റെ കടക്കൽ കത്തിവെക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു വെച്ചത്. ദൈവം നമ്മുടെ റിബെല്യൻ നേച്ചറിനെ എടുത്ത് ക്രൂശിന്മേൽ തറച്ചു. അതാണ് റോമലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പഴയ മനുഷ്യൻ ദൈവത്തോട് അനുസരിക്കാൻ കഴിയാത്ത, ദൈവത്തോട് റിബെല് ചെയ്ത് നിൽക്കുന്ന ആ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. റോമർ 6-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം എഴുതിയാണ് ഞാൻ എന്താണ് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം സൊല്യൂഷൻ ക്രൂശിൽ വെച്ചു. ഇനി ദൈവത്തിന് കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യും. അതുവരെ കഴിയത്തില്ലായിരുന്നു, ജഡത്താലുള്ള ബലഹീനത നിർത്തും ന്യായപ്രമാണത്തിന് കഴിയത്തില്ലായിരുന്നുവെങ്കിൽ ക്രൂശിൽ ദൈവം ഇതിനുള്ള സൊല്യൂഷൻ വെച്ചിട്ട് മനുഷ്യന്റെ റിബെല്യസ് നേച്ചറിന് അവിടെ എൻഡ് വരും. എന്നിട്ട് ദൈവം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ പറയാണ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നിയർ എന്ന് പറയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് മനുഷ്യന്റെ ഉള്ളിലേക്ക് വീണ്ടും ദൈവിക അധികാരം എക്സിക്യൂട്ട് ചെയ്ത് ദൈവിക പദ്ധതി ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള വഴി തുറന്നു.
എന്താണ് ഇത്രയും പറഞ്ഞത്? ഇതെല്ലാം വളരെ തിയറീസും കാര്യങ്ങളും. എന്താണെന്ന് അറിയാമോ, ഇന്ന് ദൈവത്തിന്റെ ഈ അധികാരം ദൈവം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കാം. ദൈവമാണ് തുടങ്ങുന്നത്. ഓക്കെ, എഫ് എസ് ലേഖനം തിരിക്കുമ്പോ എഫ് എസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയാണ്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുകളും ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിരുന്നാണെന്ന് പറയുന്നറിയാമോ. പിന്നീട് അടുത്തത് ദൈവരാജ്യം എങ്ങനെയാണ് ദൈവം ഈ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്തെന്നുള്ള പണിയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മനുഷ്യന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കാൻ കഴിയാതിരുന്നപ്പോഴാണ് ന്യായപ്രമാണം കൊടുത്തത്. എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടി ദൈവം ഈ റിബല്യസ് നേച്ചറിനെ മാറ്റി കഴിയുമ്പോൾ ഇന്നൊരു വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ, ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ സഭയിൽ വരുമ്പോൾ പാടുന്ന സമയത്തിനെ പറ്റിയേയല്ല. അവിടെ പാട്ടിന്റെ ഒക്കെ കാര്യം പറയുന്നുണ്ടെങ്കിലും ആ കോണ്ടക്സ്റ്റ് വായിച്ചാൽ മനസ്സിലാകും, താഴേക്ക് വായിക്കുമ്പോഴാണ് എന്താണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളത് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നിറയപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ, അവന്റെ ജഡത്തിന്റെ ഈ റിബല്യസ് നേച്ചർ, അല്ലെങ്കിൽ ആ പഴയ മനുഷ്യൻ പൂശിക്കപ്പെട്ടിട്ടും പിന്നെയും അവനുള്ള ജഡത്തിന്റെ ആ ബലഹീനത പൊങ്ങി വരത്തില്ല. അതുപോലെ പരിശുദ്ധാത്മാവ് അവന് നിറയുകയാണ്. അങ്ങനെ നിറയുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യത്തെ കമാൻഡ്മെന്റ് തുടങ്ങുക എങ്ങനെയാണ്? 21-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ ഭയത്തിൽ അവിടെ പറയാണ് സബ്മിറ്റ് വൺ അനദർ. എന്താണ് സംഭവിച്ചത്? ദൈവം അതോറിറ്റി എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ദൈവം അതോറിറ്റി എക്സിക്യൂട്ട് ചെയ്യുകയാണ്. എവിടെയാണ് തുടങ്ങുന്നത്? അടുത്ത വാക്യം പറയുന്നത് ഫസ്റ്റ് കമാൻഡ്മെന്റ് റിവേഴ്സ് ആക്കുകയാണ് കാര്യങ്ങൾ. 22-ാമത്തെ വാക്യം അവിടെ പറയാണ് ഭാര്യമാരെ, വൈഫ്, ബി സബ്മിസിംഗ് ടു യുവർ ഹസ്ബൻഡ് ജസ്റ്റ് ആസ് ദ ലോർഡ്. എന്താണെന്നറിയാമോ, ദൈവം അധികാരം അതുവരെ പറയാൻ കഴിയത്തില്ലായിരുന്നു. കാരണം സ്ത്രീയുടെ ഹൃദയത്തിലും പുരുഷന്റെ ഹൃദയത്തിലും റിബല്യനാണ്. എന്നാൽ ദൈവമായുള്ള സൊല്യൂഷൻ കൊടുത്തതിന് ശേഷം കമാൻഡ് പറയാം. ഞാൻ പറഞ്ഞ ഇത് നമ്മുടെ ഈ സഭയുടെ ഉപദേശമൊന്നുമല്ല. ഈ ഉപദേശമൊന്നും അനുസരിക്കാൻ പറ്റത്തില്ല എന്നുള്ള, നിങ്ങൾ ഈ സഭ വിട്ടു പോയാലും കുഴപ്പമൊന്നുമില്ല, എവിടെ പോയാലും ഇതൊക്കെ ദൈവത്തിന്റെ പ്രിൻസിപ്പിളാണ്. റിബല്യസ് ആയിട്ടുള്ള സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാൻ അവർക്കും കഴിയത്തില്ലെങ്കിൽ ദൈവിക പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളുടെ ഭർത്താവിന് എത്ര ശമ്പളമുണ്ട്, നിങ്ങളുടെ ഭർത്താവിന് എത്ര കഴിവുണ്ട്, എന്താണ് ജോലി നിങ്ങൾക്കാണ്, ഇതൊന്നും അവിടെ പൗലോസ് അവിടെ പറയുന്നില്ല. പൗലോസ് പറയുന്ന ദൈവിക പ്രിൻസിപ്പിൾ അവിടെ ക്ലിയർ ആക്കുക. എന്താണെന്നറിയാമോ, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. ഇത് ഓർഡർ പറയുകയാണ്. എന്നിട്ട് ഇതിന്റെ അതേ ഓർഡർ തന്നെയാണ് നമ്മൾ കൊരിന്ത്യലേഖനത്തിന്റെ 11-ാം അധ്യായത്തിൽ വായിക്കുന്നത്. 1 കൊരിന്ത്യരായ 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയാണ്, എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. എന്ന് നിങ്ങൾ ഈ അറിയണം എന്ന് പറഞ്ഞ കാര്യം എന്താ പറയുമോ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. എന്താണ്? ആരുടെ ചോദിച്ചാലും ആർക്കും സംശയമില്ലാതെ ആരും ഉത്തരം പറയും. ക്രിസ്തുവിന്റെ തല ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? ക്ലിയർ ആണ്, എല്ലാവർക്കും അറിയാം. ഒറ്റ വാക്യം പറയും, ക്രിസ്തുവിന്റെ തല ദൈവമായിരുന്നു, പിതാവായ ദൈവമായിരുന്നു ക്രിസ്തുവിനെ. എന്ന് പറഞ്ഞാൽ ക്രിസ്തു പിതാവായ ദൈവം പറയുന്നതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ, പുരുഷന്റെ തല ആരാണ്? ദൈവമല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവാണ്. നിങ്ങളുടെ പിതാവായ ദൈവമല്ല, പുത്രനായ ക്രിസ്തുവാണ്. കാരണം പറഞ്ഞാമോ, യേശു ക്രിസ്തു ഈ ക്രൂസിൽ മരിച്ചപ്പോൾ ദൈവം അവനെ ഉയർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഉയർത്തി തലയാക്കി വെച്ചു. എന്നാലും ഞാൻ ചോദിക്കട്ടെ, പുരുഷന്റെ തല ആരാണ്? ക്രിസ്തുവാണ് എന്ന് പറയണമെങ്കിൽ, ആക്ച്വലി ആണ്, പക്ഷെ ആണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ പറഞ്ഞാമോ, ക്രിസ്തു എങ്ങനെയായിരുന്നു? ദൈവം ക്രിസ്തുവിന്റെ തലയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി നോക്കത്തുള്ളൂ. അതില്ലാതെ, ഇല്ലെങ്കിൽ അതനുസരിക്കാൻ തയ്യാറല്ലാതെ, ഇനി അതനുസരിക്കാൻ കഴിയത്തില്ല എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ക്രൂശിൽ ദൈവമുള്ള പ്രൊവിഷൻ ഒരുക്കി കഴിഞ്ഞു. അത് ചെയ്യാത്ത ഒരു വ്യക്തി സ്ത്രീയുടെ തലയായിട്ടും അധികാരം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അതോടുകൂടി സ്ത്രീ പുരുഷന്റെ അധികാരത്തിൽ നിന്ന് പുറത്തു. എന്നൊരു ഓർഡർ തിരിച്ചു വരുത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ദൈവം വീണ്ടും ആ ഓർഡർ പറയാണ്, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. എന്നിട്ട് പറയാണ് മൂടുപടം ഇടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തലയെ അപമാനിക്കുന്നു. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കും. മൂടുപടം ഇടേണ്ടത് പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോഴാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് സ്ക്രിപ്ചറൽ നിയമം. അല്ലാത്ത എപ്പോഴും തലയെ മൂടുപടമുള്ള നിയമമൊന്നുമില്ല. ചെയ്യുന്നൊക്കെ നല്ലതായിരുന്നു, ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പക്ഷെ മൂടുപടം ഇടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്ത്രീ വിളിച്ചു പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? സ്ത്രീ വിളിച്ചു പറയുന്നത് ദൈവീയ അധികാരം, ദൈവം വെച്ചിരിക്കുന്ന ഒരു അധികാരം ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നും അതിന് ഞാൻ കീഴടങ്ങുന്നുവെന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് അങ്ങനെ പറയാത്ത വ്യക്തികൾ മൂടുപടം ഇടുന്നതിന് കാര്യമില്ല. അതൊരു ഒരിക്കലും അതൊരു ഒരു നിയമമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് പുരുഷന് കീഴടങ്ങാത്ത സ്ത്രീ തലയിൽ മൂടുപടം ഇടുന്നതുകൊണ്ട് അർത്ഥമില്ല. ഞാൻ മൂടുപടം ഇടേണ്ടതല്ല പറയുന്നത്, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കണം. അന്നേരം ഒരു സ്ത്രീയുടെ റിബല്യൻ ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ല. കുടുംബത്തിൽ അതിന്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അന്നേരം ഞാൻ പറഞ്ഞത് സ്ത്രീ പുരുഷന് കീഴടങ്ങണം, അതിന്റെ ന്യായവാദങ്ങൾ അവിടെ വിഷയമല്ല. ഇനി പുരുഷ തലയിൽ തുണി ഇടാതിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്താണ്? പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ടാണ്. യേശുക്രിസ്തു തലയായിരിക്കുന്ന പുരുഷനാണ് തലയിൽ തുണിയിടാതിരിക്കുന്നത്. അന്നേരം യേശുക്രിസ്തു തലയിൽ തലയായിരിക്കാത്ത പുരുഷന്മാർ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? തലയിൽ തുണിയിടണം. അന്നേരം സ്ത്രീ പുരുഷൻ തലയിൽ തുണിയിടാതിരിക്കുന്നത് ഒരു കാര്യമാണ് വിളിച്ചു പറയുന്നത്, സ്ത്രീ തലയിൽ തുണിയിടുന്നത് ഒരു കാര്യമാണ് വിളിച്ചു പറയുന്നത്. എന്താണ് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ അധികാരം ദൈവം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഇതെല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലായിരിക്കും. ദൈവം ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റം എന്നുള്ളത് മനസ്സിലായെങ്കിൽ മാത്രം, ഒരാൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ട് വേണമല്ലോ അത് അടുത്ത കാര്യത്തിലേക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കാം അല്ലെ? വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വരത്താൽ വരും. അല്ലെങ്കിൽ ദൈവവനത്തിലെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകാത്ത ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇത് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം അതിന്റെ പൂർണ്ണതയിൽ കർത്താവിന്റെ വരവിന്റെ വരത്തുള്ളവ എല്ലാം നമ്മൾ ശരിയാണ്. എന്നാൽ ഓരോ ദിവസവും ഈ കാര്യം പ്രോഗ്രസീവ് ആയിക്കൊണ്ടിരിക്കണം. അതാണ് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുത്തുന്നു പറയും. അതിന് എന്ത് സംഭവിക്കണം? കുടുംബങ്ങളെ കുടുംബങ്ങളെ രക്ഷിക്കപ്പെട്ടപ്പോൾ, ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചപ്പോഴോ ഇതൊന്നും നിങ്ങളെ ആരും പഠിപ്പിച്ചതെന്ന് കാണത്തില്ല. അതൊക്കെ കല്യാണം അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ പിന്നീടുണ്ടോ? എന്നാൽ ഇത് കാര്യം മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവിക അധികാരം ഇതാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യണം ആദ്യം. പിശാജ് നിങ്ങളുടെ ഹൃദയത്തിൽ, ഞാൻ ഇത് പറയുമ്പോൾ തന്നെ പിശാജിന്റെ ഗോസ്പൽ നിങ്ങളുടെ ഹൃദയത്തിൽ പിശാജ് വന്ന് പറയും ഇതൊന്നും അനുസരിക്കണ്ട, ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ മരിക്കുകയില്ല എന്ന് ശരി. എൻഡ് അപ്പ് ഇൻ സ്പിരിച്വൽ ഇൻ യുവർ ഫാമിലി ആൻഡ് ഇൻ യുവർ പേഴ്സണൽ. എന്താണ് ഞാൻ പറയുന്നത് അറിയാമോ? ദൈവം ദൈവിക അധികാരങ്ങൾ റെസ്റ്റോർ ചെയ്യുക ആദ്യത് കുടുംബത്തിൽ. ഗ്രാജ്വലി കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ നമ്മുടെ ദൈവത്തിന് നമുക്ക് കഴിയില്ലാത്തൊരു കാര്യം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ് നമ്മൾ. ഞാൻ പറയണം എനിക്കൊന്നും കഴിയുന്നില്ല, എനിക്ക് ഭർത്താവിന് കീഴടങ്ങാൻ കഴിയുന്നില്ല, എന്റെ ബലഹീനതയാണ്. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ അതിനുള്ള സൊല്യൂഷൻ ഒരുക്കി, ഒന്ന് രണ്ട് പരിശുദ്ധാത്മാവിനെ നിറവിനാൽ അത് കഴിയുമെന്ന് ദൈവം പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുകയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൃപ പ്രാപിക്കുകയും ചെയ്യുന്ന സ്ത്രീക്ക് അതിന് കഴിയും, പുരുഷനും അതിന് കഴിയും. ഇത് രണ്ടും കഴിയുന്നില്ലെങ്കിൽ പക്ഷെ എന്തിനാണ് നടക്കാനുള്ള പ്രശ്നം? പുരുഷന് ദൈവത്തിന്റെ പൂർണ്ണമായിട്ടും അധികാരത്തിന് കീഴടങ്ങാൻ താല്പര്യമില്ല, ഇതിന് കഴിയത്തില്ല. പുരുഷന് പ്ലാനുകളുണ്ട്, പദ്ധതികളുണ്ട്, അവൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് പറയുമ്പോൾ പുരുഷൻ ക്രിസ്തുവാണ് തല, തലയിൽ തുണിയിടുന്നതല്ല, എല്ലാം ശരിയാണ്. പക്ഷെ ചിന്തിച്ചു നോക്കുക, തല എന്ന് പറഞ്ഞാൽ ഡിസിഷൻസ് എടുക്കുന്നതാണ് തല. ഡിസിഷൻസ് എടുക്കുന്നത് പുരുഷന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് കഴിഞ്ഞ ഞാൻ പറയപ്പെടും, കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ എടുത്ത ഡിസിഷൻസ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ട് തീരുമാനിക്കുക ആരായിരുന്നു ആ ഡിസിഷൻ. അത് കുടുംബത്തിൽ എക്സിക്യൂട്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞത് ഇത് പിന്നീട് എഫ് എസ് ലേഖനത്തിലേക്കാണ് നമ്മൾ ചോദിച്ചത്. എഫ് എസ് ലേഖനം മുഴുവൻ വായിക്കാൻ എനിക്ക് സമയം. താഴേക്ക് വരുമ്പോൾ അവിടെ ആദ്യം പുരുഷൻ സ്ത്രീ, അതിനുശേഷം മുമ്പോട്ട് വരുമ്പോൾ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ, നിനക്ക് നന്മയുണ്ടാകുവാനും ഭൂമിയിൽ ദീർഘായുസോട്ടിരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയെ അനുസരിക്കുക എന്നുള്ളതാകുന്നു. വാക്കുകളുടെ കൽപ്പന ആദ്യ കൽപ്പനയാവുന്നു. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തും. എന്നാൽ ഇത് ഓർഡർ എങ്ങനെയാണെന്നറിയാമോ?
കുഞ്ഞുങ്ങളെ ദൈവിക ഭക്തിയോപദേശത്തിൽ, ഇതിനൊക്കെ കുടുംബത്തിൽ പിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ദൈവം പഠിപ്പിക്കണമെന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ? അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. സൺഡേ സ്കൂളിൽ വന്നിട്ടാണോ, സൺഡേ സ്കൂളിൽ വന്നിട്ട് പിള്ളേരെ ദൈവം പഠിപ്പിക്കുന്നത് ബൈബിൾ എവിടെ എഴുതിയിട്ടുണ്ടോ? ആരാണ് പഠിപ്പിക്കേണ്ടത്? പിതാക്കന്മാരാണ് കുഞ്ഞുങ്ങളെ ദൈവം പഠിപ്പിക്കേണ്ടത്, ദൈവത്തിന്റെ പക്ഷോപദേശം സൗണ്ട് ഡോക്ടർ പഠിപ്പിക്കേണ്ടത്, ദൈവത്തിന് കീഴടങ്ങിയിരിക്കുമ്പോൾ. ഞാൻ പറഞ്ഞത് ഒരിക്കലും കണ്ടം ചെയ്യാൻ വേണ്ടി പറയുന്നില്ല, നിങ്ങൾക്കിത് മനസ്സിലാൻ വേണ്ടി പറയാണ്. സൺഡേ സ്കൂളിൽ വന്നിട്ട് കുഞ്ഞുങ്ങളെ നന്നാക്കാൻ ഒക്കെയില്ല. പിതാക്കന്മാർ ദൈവത്തിന്റെ പഥ്യോപദേശം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കാരണം പറഞ്ഞു തരാം, പിതാ അപ്പന്മാര് ദൈവത്തിന് കീഴടങ്ങിയിരിക്കണം, ഭാര്യമാര് ഭർത്താക്കന്മാർ കീഴടങ്ങിയിരിക്കണം. അപ്പോൾ ഈ കാര്യം നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അവരെ പഠിപ്പിക്കാൻ പറ്റും, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിന്റെ സഹായം നമ്മളോട് ഉണ്ടായി. മുമ്പോട്ട് പോകുമ്പോൾ പറയുകയാണ്, ദാസന്മാരെ ജലപ്രകാരം യജമാന്മാർക്ക് കീഴടങ്ങി. ഇതിന് ദൈവം അതോറിറ്റീസ് ഭൂമിയിൽ എല്ലായിടവും വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു എവിടെ പോകണ്ട, ഒരുപാട് അതോറിറ്റീസ് ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ റിബല്യൻ ആയിട്ടുള്ള മനുഷ്യനും സ്ത്രീക്കും ഇതിനെതിരെ റിബല് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴേ സംഭവിക്കുന്ന പറയാം, മനുഷ്യന്റെ ഹൃദയം കഠിനപ്പെടും, ദൈവിക കാര്യങ്ങൾ നടക്കത്തില്ല. ഒരു മനുഷ്യൻ ദൈവം പല സാഹചര്യങ്ങൾ കൂടി വീട്ടിൽ, സഭയിൽ, ജോലി സ്ഥലത്ത് ഒക്കെ ദൈവം പല ആൾക്കാരെ ദൈവം വെച്ചിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? അൾട്ടിമേറ്റ് ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജനസ്വഭാവത്തിൽ ഉപയോഗിക്കാം. ദൈവത്തിന്റെ പദ്ധതിയായിട്ടുള്ള നിങ്ങളുടെ റിബല്യൻ നേച്ചറിനെ അവസാനത്തെ വരെ കില് ചെയ്യാനായിട്ട് ക്രൂശിൽ വെച്ച് കർത്താവ് ആ പ്രവൃത്തി തുടങ്ങി. തുടർച്ചയായി ദൈവം ഭൂമിയിൽ അധികാരങ്ങൾ വെച്ചിരിക്കുകയാണ്. അധികാരത്തിന് കീഴ്പ്പെടാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. ചെറുപ്പക്കാർക്ക് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്, സഭയിൽ ആൾക്കാർക്ക് താല്പര്യമില്ല. ദൈവമാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ദൈവമാണ് വെച്ചിരിക്കുന്നത് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ദൈവമല്ല അവ വെച്ചിരിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വിട്ടുപോകുക എന്നുള്ളതാണ് ഓപ്ഷൻ. രണ്ട് ഓപ്ഷനേ ഉള്ളൂ, നിങ്ങൾക്ക് മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ല. കുടുംബജീവിതത്തിൽ പറ്റില്ല. ദൈവസഭയിൽ നിങ്ങൾ ഒരു ദൈവസഭയിലായിരിക്കുന്നുവെങ്കിൽ അവിടെ ദൈവമാണ് അധികാരങ്ങളെ വെച്ചിരിക്കുന്നത്, റെക്കഗ്നൈസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് റിബല്യൻ ചെയ്യാനായിട്ട് അവിടെ ഓപ്ഷൻ ഇല്ല. അല്ല, ദൈവമല്ല ആ അധികാരങ്ങളെ വെച്ചിരിക്കുന്ന പിന്നെ നിങ്ങളെ നിൽക്കേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ദൈവം ദൈവത്തിന് അധികാരം തിരിച്ച് റെസ്റ്റോർ ചെയ്യുക. ഇത് എന്തിനാണെന്നറിയാമോ? അൾട്ടിമേറ്റ്ലി കർത്താവും ദൈവസഭയും കൂടി ഒന്നായിട്ട്, അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും പറ്റിയിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ തുടങ്ങുന്ന ഈ കാര്യം മുമ്പോട്ട് വന്ന് സഭയിൽ വന്നിട്ട് ദൈവസഭ ഒരു ശരീരമായി കർത്താവിന് തലയാട്ടിരിക്കുന്ന ശരീരമായിട്ട് പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞത് ഇത് ദൈവത്തിന്റെ ഹോൾ പർപ്പസ് ഒരു പ്ലാൻ പ്രിൻസിപ്പിൾസ് പറഞ്ഞത്. എന്തെങ്കിലും സ്പെസിഫിക് ഇൻസിഡന്റുമായിട്ടോ ബന്ധപ്പെട്ട് ഒന്നും അല്ല പറഞ്ഞത്, ദൈവിക കാര്യങ്ങൾ പറഞ്ഞത്. ഇതിന്റെ ഒന്നും ഇതിന്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്തായിരിക്കും നമ്മളെല്ലാവരും ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല, ആരും പെർഫെക്റ്റ് ആയിട്ട് യേശു ക്രിസ്തുവിനെ പോലെ പൂർണ്ണമായിട്ട് കീഴങ്ങിയിട്ടില്ല. സഭ ക്രിസ്തുവിന് കീഴങ്ങുന്ന പോലെ ഭാര്യ ഭർത്താവിനും കീഴങ്ങിയിട്ടില്ലായിരിക്കാം. എങ്കിൽ പോലും ഇതാണ് ദൈവിക പ്രിൻസിപ്പിൾ. പ്രശ്നങ്ങളുടെ കാരണം ഇതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ കർത്താവ് ഓരോ ദിവസവും നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും. അതാണ് സുവിശേഷത്തിന്റെ മെസ്സേജ്. ഇത് കണ്ടമിനേഷന്റെ മെസ്സേജ് എന്നല്ല, ഇത് ഹോപ്പിന്റെ മെസ്സേജാണ്. ഇത് പോസിബിൾ ആണ്. പക്ഷെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് അതിന് സമ്മതമല്ലെങ്കിൽ ദൈവം നിങ്ങൾ നിർബന്ധിക്കരുത്. എന്നാലും എന്റെ വാക്കുകൾ ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പദ്ധതി ദൈവം ഉൽപ്പത്തിയിൽ പറയുക. അത് പിശാച് വന്നിട്ട് പിശാചിന്റെ റിബല്യസ് നേച്ചർ കൂടി മനുഷ്യനിൽ കടത്തിയിട്ട് അതിജീവിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ കാര്യം കൂടി എനിക്ക് പറയട്ടെ, പിശാചിന്റെ പ്രിൻസിപ്പിളിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വേല ചെയ്യാൻ കഴിയില്ല. പിശാചിന്റെ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ വേല ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങളിത് മറന്നു കളഞ്ഞേക്കാം. നിങ്ങൾക്ക് ദൈവത്തിന് കീഴടങ്ങാൻ കഴിയും മനസ്സിലായെങ്കിൽ, നിങ്ങൾ റിപ്പല്യൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെർവിങ് ദൈവത്തിന് ആവശ്യമാണ്. അതാണ് ശൗലിന് പറ്റിയ തെറ്റ്. ദൈവം വളരെ കൃത്യമായിട്ട് എവിടെയാണ് കാര്യങ്ങൾ പോയിന്റ് ചെയ്യുന്നതെന്നുള്ള കാണിച്ചു. ഇവിടെയാണ് ഇവനെയാണ് കൊല്ലേണ്ടതെന്ന് പറഞ്ഞു, ഇവനെയാണ് നശിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. അവനെ പിടിച്ചിട്ട് അവനെയും കൊണ്ട് വന്നിട്ട് ദൈവത്തിന് യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവരിക. അല്ല, ഞാൻ പറഞ്ഞത് സെർവിങ്ങോ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതോ കുറെ കാര്യങ്ങളോ ചെയ്യുന്ന ഒന്നുമല്ല ദൈവത്തിന് ആഗ്രഹം. അതുകൊണ്ടാണ് ശൗലിന്റെ അടുത്ത് ശൗല് പറയുന്നത് എന്താണ്? ആഭിചാരം, മത്സരം ആഭിചാരം പോലെയാണ്. എന്നിട്ട് പറയാണ് ദൈവകൽപ്പന അനുസരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സബ്മിഷനാണ് ദൈവാഗ്രഹം. ദൈവത്തിനുള്ള സബ്മിഷൻ, ദൈവം വിളിച്ചിരിക്കുന്ന സ്പിരിച്വൽ അതോറിറ്റീസ്
ഗവൺമെന്റൽ അതോറിറ്റീസിന് എല്ലായിടത്തും ദൈവത്തിന് സബ്മിസീവായിട്ട് ഇരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ പ്ലാൻ ദൈവസഭയിൽ കൂടി കുടുംബത്തിൽ കൂടി ഫുൾഫിൽ ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം
സാ ബലമാണി പാ